نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങൾ, ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോട് ഓരോരുത്തരോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്‌വ പുലർത്തി ജീവിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉലക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിനാണ് തഖ്‌വയുള്ള ജീവിതം എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ നിശ്ചയിച്ചു തന്നിട്ടുള്ള ജീവിതം അത് വളരെ തുച്ഛമായതാണ്, വളരെ വളരെ നൈമിഷികമായതാണ്. ഒരുപാട് കാലം ജീവിക്കാൻ ഞാനും നിങ്ങളും പോകുന്നില്ല, മറിച്ച് കേവലം ദിവസങ്ങളും മാസങ്ങളും മാത്രമാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ സദാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകളിൽ നിന്നും ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായി നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് വഅബുദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, നിനക്ക് യഖീൻ അഥവാ ഉറപ്പായ കാര്യം മരണം വന്നെത്തുന്നതുവരെ നീ അല്ലാഹുവിനു വേണ്ടി ഇബാദത്ത് ചെയ്യണമെന്നാണ്. അഥവാ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിന് അതിനൊരിക്കലും തന്നെ അല്ലാഹു നമുക്കൊരു റെസ്റ്റ് നൽകിയിട്ടില്ല, അതിനൊരു വിശ്രമം നൽകിയിട്ടില്ല. മറിച്ച് ആ വിശ്രമം നമുക്ക് ലഭിക്കുക സഹോദരങ്ങളെ നാളെ ഖബറിലും പിന്നീട് ആഖിറത്തിലുമാണ്. അതുകൊണ്ട് നമുക്ക് ഈ നൽകിയ അല്ലാഹു നമുക്ക് ഇവിടെ കനിഞ്ഞ് നൽകിയ ഈ ദിവസങ്ങളും ഈ മാസങ്ങളും ഈ വർഷങ്ങളുമെല്ലാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നാം ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാകണം. സഹോദരങ്ങൾ, എത്രയോ ആളുകൾ അവർ അശ്രദ്ധയിലായിക്കൊണ്ട് ജീവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് നിശ്ചയിച്ചിട്ടുള്ളത് ഇവിടെ സുഖിച്ച് ജീവിക്കാനുള്ളതല്ല. അല്ലെങ്കിൽ നാം കാണുന്ന കാലികളെയും അതുപോലെയുള്ള ആടുമാട് ഒട്ടകങ്ങളെ പോലെയുള്ള മൃഗങ്ങളെപ്പോലെ അവരെ പോലെ ജീവിക്കാനുള്ളതല്ല, മറിച്ച് ആ മൃഗങ്ങൾക്ക് കേവലം ഈ ദുനിയാവ് മാത്രമാണ്. നാളെ അവർക്ക് വിചാരണയില്ല, ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതിന് അവർക്ക് യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല. എന്നാൽ നാം മനുഷ്യർ നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഓരോ നിമിഷത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ചോദ്യം ചെയ്യും. അതിനാൽ നമുക്ക് ഈ ലഭിച്ച മഹത്തായ ദിവസങ്ങളും മാസങ്ങളും നാം കൃത്യമായി അത് നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കുവാനായി ഒരുപാട് നന്മകൾ നിറഞ്ഞ ചെറിയ ചെറിയ അമലുകൾക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളും മാസങ്ങളും നിശ്ചയിച്ചു തന്നു. അവൻ മാസങ്ങളിൽ ചിലതിന് മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകി, ആഴ്ചയിലെ ചില ദിവസങ്ങൾക്ക്, ചില ദിവസത്തിന് അഥവാ ജുമുഅക്ക് മറ്റു ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠത നൽകി. അങ്ങനെയുള്ള ആ ഒരു ദിവസത്തിലാണ്, യൗമുൽ ജുമുഅയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ള വലിയ ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ. ഈ നാം ഒരുമിച്ച് കൂടുന്ന മുസ്ലിമീങ്ങൾ, അവർ ഒരുമിച്ച് കൂടുന്ന ആയിഷയെ ഒരുമിച്ച് കൂടുന്ന ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, خير يوم طلعت عليه الشمس يوم الجمعه സൂര്യൻ ഉദിച്ച് ആ സൂര്യൻ കാണുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അഥവാ ആഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് യൗമുൽ ജുമുഅഗുന്നു അഥവാ വെള്ളിയാഴ്ച ദിവസമാകുന്നു. ഫീഹി ഖുലിഖ ആദം, ആ ദിവസത്തിലാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കളിമണ്ണിൽ നിന്നും ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഈ വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിപ്പിച്ചത് ആ ദിവസത്തിലായിരുന്നു. വഫീഹി ഉഖ്രിജ മിൻഹ, ആ ദിവസത്തിലായിരുന്നു ആദം അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരികയും ഭൂമിയിൽ ജീവിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ളത്. വല തഖൂമു സ്സാഅത്തു ഇല്ലാ യൗമൽ ജുമുഅ, യൗമുൽ ജുമുഅയിലല്ലാതെ വെള്ളിയാഴ്ചയിലല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. അഥവാ ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് ഈ വെള്ളിയാഴ്ച. അത് എങ്ങനെ റസൂൽ നമ്മോട് അറിയിച്ചാൽ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് സഹോദരങ്ങളെ, ആ മറ്റു ദിവസത്തേക്കാളും എന്ത് പ്രാധാന്യമാണ് ഞാൻ നൽകേണ്ടത്? എന്താണ് ഇതിനിങ്ങനെ പ്രാധാന്യമുണ്ടാകാൻ കാരണം? കേവലം മറ്റു ദിവസങ്ങളിൽ ജീവിക്കുന്നത് പോലെ, മറ്റു ദിവസങ്ങളിൽ കഴിയുന്നത് പോലെ സാധാരണ രീതിയിൽ ജീവിച്ചാൽ മതിയോ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഈ ദിവസത്തിനുണ്ടോ എന്ന് ഞാനും നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോടായി സൂറത്തു ജുമുഅ എന്ന ഒരു അധ്യായത്തിൽ തന്നെ അള്ളാഹു നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഊ ഇലാ ദിക്രില്ലാ, നിങ്ങൾക്ക് ജുമുഅ നമസ്കരിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, ബാങ്ക് വിളിക്കപ്പെട്ടാൽ, ഫസ്അഊ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകുക, അതിനുവേണ്ടി കുതിച്ചു വരിക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുകയാണ്. ഈ ദിക്രില്ല എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അത് ഖുത്ബയാണ്, യൗമുൽ ജുമുഅയിലെ ഖുത്ബയെ കുറിച്ചാണ് എന്ന് ചില തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഫസ്അഊ എന്ന് പറഞ്ഞതിനർത്ഥം വേഗത്തിൽ സ്പീഡിൽ ഓടി നടന്നു വരിക എന്നുള്ളതല്ല, അത് നമുക്കറിയാവുന്നതാണ്. നമസ്കാരത്തിന് വരുമ്പോൾ സാവധാനമാണ് നടന്നു വരേണ്ടത്. എന്നാൽ എത്രയും പെട്ടെന്ന് നേരത്തെയുള്ള സമയങ്ങളിൽ ജുമുഅത്ത് സന്നിധരാകുക എന്നുള്ളതാണ് ഇതിന്റെ താല്പര്യം എന്ന് കാണാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം ഈ ജുമുഅ ദിവസത്തെ കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഫയൗമുൽ ജുമുഅ യൗമുൽ ഇബാദ, യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ ദിവസമാണ്. ഇബാദത്തിന്റെ ദിവസം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും ഇബാദത്തിന്റെ ദിവസം തന്നെയാണ്, പക്ഷേ പ്രത്യേകമായി നാം ഇബാദത്തിന് കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ. വഹുവ ഫിൽ അയ്യാമി കശഹരി റമളാൻ ഫി ശുഹൂർ, മാസങ്ങളുടെ കൂട്ടത്തിൽ റമളാൻ മാസത്തിന് എങ്ങനെയാണോ പ്രത്യേകതയുള്ളത്, അതുപോലെയാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ യൗമുൽ ജുമുഅക്ക് വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. വസാഅത്തുൽ ഇജാബത്തി ഫീഹി കലൈലത്തിൽ ഖദ്രി ഫീ റമളാൻ, ഈ ദിവസത്തിൽ ഒരു പ്രത്യേക ദിവസമുണ്ട്, ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്, അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ സമയത്ത് ദുആ ചെയ്യുന്നവരുടെ ഉത്തരം സ്വീകരിക്കും. അതിനോട് അദ്ദേഹം ഉപമപ്പെടുത്തിയിട്ടുള്ളത് റമളാനിലെ ലൈലത്തുൽ ഖദർ പോലെയാണ്. നാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ലൈലത്തുൽ ഖദർ, അതിന് നാം ശ്രേഷ്ഠത നൽകാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അതുപോലെ ദുആക്ക് പ്രത്യേകമായി ഉത്തരം കിട്ടുന്ന ഒരു സമയം ഈ യൗമുൽ ജുമുഅയിലുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ യൗമുൽ ജുമുഅയിലുള്ള ദുആ അത് നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അഥവാ യൗമുൽ ജുമുഅ പൂർണ്ണമായും തന്നെ നാം അള്ളാഹുവിലേക്ക് പരമാവധി ദുആ ചെയ്യണം. അതിന്റെ രാവിലും അതിന്റെ പകലിലുമെല്ലാം തന്നെ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൗമുൽ ജുമുഅയെ കുറിച്ച് പറയവേ അവിടുന്ന് പറഞ്ഞു, ഫീഹി സാഅത്തുൻ, അതിലൊരു മണിക്കൂറുണ്ട്, അതിലൊരു സമയമുണ്ട്, ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സമയത്ത് ഒരു മുസ്ലിമായ അടിമ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നു, അള്ളാഹു അവനത് നൽകാതെയായില്ല, അഥവാ അള്ളാഹു അവന് നൽകിയിരിക്കും. എന്തെല്ലാം ആവശ്യങ്ങളുള്ളവരാണ് നാം, എന്തെല്ലാം പ്രയാസങ്ങളുള്ളവരാണ് നാം, എത്ര എത്ര തെറ്റുകളിൽ മുങ്ങിക്കുളിച്ചവരാണ് നാം. നമുക്ക് ആ തെറ്റുകളിൽ നിന്നും അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണമെങ്കിൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ആഗ്രഹമുള്ളവരാണ് നാം. ആ ആഴ്ചയിൽ ഒരു പ്രത്യേക സമയം അതിൽ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്റെ ഉത്തരം ഒരിക്കലും തന്നെ അത് തട്ടുകയില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ ചോദ്യം തട്ടാതെ നിനക്കുത്തരം നൽകുന്നതാണ്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ എപ്പോഴാണ് ഈ ശ്രേഷ്ഠകരമായ സമയം, ഈ ശ്രേഷ്ഠകരമായ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് പ്രധാനമായും രണ്ട് സമയങ്ങളാണ് അവർ പറയുന്നത്. അതിൽ ഒന്നാമതായുള്ളത് ഇമാം മിമ്പറിൽ കയറി അവിടെ ഇരുന്നതിനു ശേഷം പിന്നീട് നമസ്കാരം പൂർത്തിയാക്കുന്നതുവരെയുള്ള സമയം, ഈ സമയങ്ങളിൽ ദുആക്ക് പ്രത്യേകമായി ഉത്തരമുണ്ട്. ഇമാം ഇരിക്കുന്ന മെമ്പറിന്റെ മുകളിൽ കയറി ഇരുന്നതിനു ശേഷം ജുമാ നമസ്കരിച്ച് കഴിയുന്നതുവരെയുള്ള സമയം, ആ സമയത്ത് ദുആ ചെയ്യുന്നതിൽ പ്രത്യേകം കൂലിയുണ്ട് എന്നുള്ളതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അത് അസർ നമസ്കാരം കഴിഞ്ഞ് അതിന്റെ അവസാനത്തെ സമയം അഥവാ ഈ ദിവസത്തിന്റെ അവസാനത്തെ സമയത്താണ് എന്ന് കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്, ഹദീസ് കൂടുതൽ സഹീഹായി മനസ്സിലാകുന്നത് അസറിനു ശേഷമുള്ള ആ അവസാനത്തെ മണിക്കൂർ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അസറിനു ശേഷമുള്ള സമയം അഥവാ ജുമാ ദിവസത്തിന്റെ അവസാന മണിക്കൂർ, അത് മറ്റു ദിവസങ്ങളിൽ നാം കളിച്ചും രസിച്ചും ജീവിക്കുന്നത് പോലെ തിരിച്ചും അങ്ങനെ കഴിയുന്നത് പോലെ കഴിയാൻ പാടില്ല. മറിച്ച് നമുക്ക് പരമാവധി പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ സാധിക്കുന്ന ആളുകൾ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ദുആ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ഈ സമയം നാം അത് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരുപാട് ആവശ്യക്കാരാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളമായി ആവശ്യക്കാരാണ്. നമുക്ക് ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആഖിറത്തിലും ആവശ്യങ്ങൾ ഒട്ടനവധിയാണ്. അതുകൊണ്ട് ഈ ആവശ്യങ്ങളെല്ലാം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള വലിയ ഒരു അവസരമായി നാം ഇത് കാണണം. സഹോദരങ്ങളെ, ജുമാ ദിവസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരാനുള്ള ഒരു ദിവസമായി നിശ്ചയിച്ചിരിക്കുന്നു. ആഴ്ച തോറും നിങ്ങൾക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കുവാനുള്ള ഒരു ദിവസമായി ഇതാ യൗമുൽ ജുമുഅയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യക്തസിലു റജുലുൻ യൗമുൽ ജുമുഅ, യൗമുൽ ജുമുഅയിൽ ഒരുവൻ ഇതാ അവൻ കുളിച്ചുകൊണ്ട് അവൻ പുറപ്പെടുകയാണ്, വയതതഹറു മസ്തതഅ മിൻ തുഹുർ, അവൻ പരമാവധി ശുദ്ധിയായിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ കുളിക്കുന്നതിനേക്കാൾ ഏറെ പ്രത്യേകമായി അതിനൊരു നിശ്ചയിച്ചുകൊണ്ട് അവൻ പ്രത്യേകമായി ശുദ്ധിയായിട്ടുണ്ട്. ഒന്നുകിൽ അവൻ അവന്റെ വീട്ടിലുള്ള അവന്റെ വീട്ടുകാരുടെ ആ അത്തറ അവൻ പൂശിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവനത് നല്ല ഒരു എണ്ണ തേച്ചുകൊണ്ട് അവന്റെ മുടിയിലുള്ള ജടകുത്തിയ അവസ്ഥയൊക്കെ മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായി മുടി നല്ല രീതിയിൽ എണ്ണ തേച്ചുകൊണ്ട് ചീകിക്കൊണ്ട് അവൻ വരികയാണ്. പിന്നീട് അവൻ ശേഷം മസ്ജിദിലേക്ക് കയറി വന്നു, രണ്ടാളുകൾ അവൻ പിരിച്ചില്ല, അതോ ഒരാളുടെ മുകളിലൂടെ കഴുത്തിന്റെ മുകളിലൂടെ കാലെടുത്തിട്ടുകൊണ്ട് രണ്ടാളുകളെ പിരിച്ചില്ല, അവന് കിട്ടിയ സ്ഥലത്ത് അവനിരിക്കുകയും ചെയ്തു. പിന്നീട് അള്ളാഹു അവന് നിശ്ചയിച്ച അത്രയും സുന്നത്ത് നമസ്കാരം, ഇമാം മെമ്പറിൽ കയറുന്നതുവരെയും അവൻ സുന്നത്ത് നമസ്കാരം നമസ്കരിക്കുകയും ചെയ്തു. പിന്നീട് ഇമാം സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അവൻ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്താൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ജുമുഅ വരെയുള്ള അവന് സംഭവിച്ചേക്കാവുന്ന ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകുന്നതാണ്. നമ്മുടെ വൻ പാപങ്ങൾ സഹോദരങ്ങളെ നാം പ്രത്യേകം മനസ്സിലാക്കണം, അത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. ആ വൻ പാപങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ നാം എത്ര കഷ്ടപ്പെട്ടാലും എത്ര ശ്രമിച്ചാലും നമ്മളിൽ നിന്ന് വന്നേക്കാവുന്ന ചെറിയ ചെറിയ തിന്മകൾ ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുവാൻ വേണ്ടി ഈ ദിവസത്തെ പ്രത്യേകമായി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസം മറ്റു ദിവസങ്ങളെ പോലെയല്ല നാം ഈ ദിവസത്തിന്റെ രാവിലെ മുതൽ ഇതിന്റെ വൈകുന്നേരം വരെ നാം കാണേണ്ടത് അങ്ങനെയല്ല, മറിച്ച് വളരെയധികം ഈ നിയത്തുകളെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ദിവസത്തിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ ഈ ദിവസത്തിന് സദഖ ചെയ്യുന്നതിന് പ്രത്യേകം കൂലിയുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. പക്ഷേ അതുമായി വന്ന ഹദീസുകൾ ദുർബലമാണ് എന്നാണ് മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് സദഖ ചെയ്യുക എന്നുള്ളത് ഈ ദിവസത്തിൽ പ്രത്യേകമായി വന്നിട്ടില്ല, മറിച്ച് സദഖ ചെയ്യുക എന്നുള്ളത് അതെല്ലാ ദിവസവും കൂലിയുള്ളതാണ്. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ മരിക്കുന്നത് ഇതിന്റെ രാത്രിയിലോ അല്ലെങ്കിൽ ഇതിന്റെ പകലിലോ മരിക്കുന്നത് വലിയ ഹുസ്നുൽ ഖാത്തിമയാണ്, നല്ല മരണത്തിന്റെ ലക്ഷണമാണ് എന്നും ഹദീസ് കാണാം. പക്ഷേ ആ ഹദീസും ദുർബലതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിന് മറ്റു ദിവസങ്ങളെക്കാൾ പ്രത്യേകമായി ആദരിക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുകയാണ്, വഖാന മിൻ ഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്, തഅലീമ ഹാദൽ യൗമി വ തശ്രീഫഹു, ഈ ദിവസത്തെ പ്രത്യേകമായി ആദരിക്കുകയും അതിന് പ്രത്യേക ശ്രേഷ്ഠത കൽപ്പിക്കുകയും ചെയ്യുക, വ തഖ്സീസഹു ബി ഇബാദാതിൻ യഹ്തസു ബിഹാ മിൻ അഗൈരി, മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ ദിവസത്തിന് പ്രത്യേകമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. വഖദ് ഇഖ്തലഫൽ ഉലമാ ഹൽ ഹുവ അഫ്ളു ഔ യൗമി അർഫ അലാ ഖൗലൈൻ, ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്നു, ഹജ്ജിന്റെ ഒമ്പതാമത്തെ ദിവസമായ ദുൽഹിജ്ജയിൽ ഒമ്പതാമത്തെ ദിവസമായ അറഫയാണോ അതല്ല ജുമുഅ ദിവസമാണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുവരെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ അത്രയും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ആഴ്ചയിലെ ഈ ജുമുഅ ദിവസം എന്ന് നാം മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കി, ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില മര്യാദകളുണ്ട്, ചില സുന്നത്തുകളുണ്ട്. അള്ളാഹുവിനോടും റസൂലിനോടും കാണിക്കേണ്ട ചില അദബുകളുണ്ട്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവസത്തിന് അതിന്റെ ശ്രേഷ്ഠത മാനിച്ചുകൊണ്ട് ആ അദബുകൾ ചെയ്യാൻ, ആ അദബുകൾ പഠിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അതിനേറ്റവും അതിന്റെ തുടങ്ങുന്ന അതിന്റെ ഫജർ തൊട്ട് തന്നെ അതിന്റെ ശ്രേഷ്ഠതയുണ്ട്. ആഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നാം നമസ്കരിക്കുന്ന, ജമാഅത്തായി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സഹോദരങ്ങളെ വെള്ളിയാഴ്ചയുടെ ഫജറിന്റെ ജമാഅത്താണ്. നാം ഒരിക്കലും ഒരു ജമാഅത്ത് നമസ്കാരവും നാം ഒഴിവാക്കാൻ പാടില്ല, മറിച്ച് അതോടൊപ്പം തന്നെ ഈ പ്രത്യേകമായി ഫജറിന്റെ, വെള്ളിയാഴ്ചയുടെ ഫജറിന്റെ അതിന്റെ ജമാഅത്ത്, അത് നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്താണെന്ന് നാം മനസ്സിലാക്കണം. ആ സുന്നത്ത് ആ ഫജറിന്റെ കൂലി വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അതിന് പ്രത്യേകമായി സുന്നത്തായ ചില സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു സജദ ഓതുവാനും അതിന്റെ രണ്ടാമത്തെ റക്കായത്തിന് ശേഷം സൂറത്തുൽ ഇൻസാൻ ഓതുവാനും അതിനുവേണ്ടി ഇമാം നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരൊരിക്കലും തന്നെ അതിൽ നിന്ന് അല്പഭാഗം മാത്രം ഓതുക എന്ന ഒരു പുത്തൻ ആചാരം അവർ കൊണ്ടുവരാൻ പാടില്ല, മറിച്ച് അവർ പൂർണ്ണമായി തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ സജദയും രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഇൻസാനും പൂർണ്ണമായി ഓതുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ദിവസം തുടങ്ങുന്നത് തൊട്ടുള്ള ഏറ്റവും ആദ്യത്തെ സുന്നത്താണ്. പിന്നീട് സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്ത്, അതിനൊരുപാട് ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ അതിന്റെ ശ്രേഷ്ഠത ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലുന്നതിന് പ്രത്യേകമായി ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു മിന സലാത്തി അലയ്യ യൗമൽ ജുമഅ വ ലൈലത്തുൽ ജുമഅ, ജുമഅയുടെ രാത്രി അഥവാ ഇന്നലത്തെ രാത്രി, അതുപോലെ ഇതിന്റെ പകലും നിങ്ങൾ എന്റെ മേലുള്ള സലാത്ത് അത് ധാരാളമായി വർദ്ധിപ്പിക്കുക, അത് ധാരാളമായി നിങ്ങൾ അത് ഒരുപാട് സലാത്ത് നിങ്ങൾ ചെയ്യുക. ഫമൻ സല്ല അലൈഹി സലാതൻ സല്ലല്ലാഹു അലൈഹി അശറ, ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ 10 സലാത്ത് ചൊല്ലുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്ത് എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ശാന്തി കിട്ടാൻ, സമാധാനം കിട്ടാൻ അവിടുന്ന് പഠിപ്പിച്ച രീതിയിൽ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അതല്ലാതെ ബിദ്അത്തിന്റെ ഏതെങ്കിലും നാരിയത്തു സലാത്തോ അല്ലെങ്കിൽ പുത്തനാചാരത്തിനുണ്ടാക്കിയ ഏതെങ്കിലും സലാത്തല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ഏറ്റവും അഫ്ളലായ ഇബ്രാഹിമി സലാത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങുന്ന ചെറിയ സലാത്തോ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലും സലാത്ത് ചൊല്ലും. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമ്മുടെ സലാത്ത് പോലെയല്ല, മറിച്ച് അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഉന്നതരായ മലക്കുകളുള്ള, മുഖറബീങ്ങളായ മലക്കുകളുള്ള ഏറ്റവും വലിയ ആ മജ്ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പുകഴ്ത്തി പറയും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സലാത്ത്. അതാണ് സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, തീർച്ചയായും അള്ളാഹും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. അഥവാ അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുകയാണ്. അങ്ങനെ മലക്കുകൾ അള്ളാഹു അങ്ങനെ പുകഴ്ത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ നമ്മോടും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകാൻ ദുആ ചെയ്യാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഈ ദിവസം നാം പ്രത്യേകമായി സലാത്ത് ചൊല്ലുക, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി നാം പാലിക്കേണ്ട ഒരു സുന്നത്ത്, ഈ ദിവസത്തിൽ നാം പ്രത്യേകമായി കുളിച്ചു ശുദ്ധിയായി മസ്ജിദിലേക്ക് വരേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാ അഹദുക്കുമുൽ ജുമുഅ ഫല്യഗ്തസിൽ, ആരെങ്കിലും ജുമുഅ ദിവസത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവൻ കുളിച്ചുകൊള്ളട്ടെ, ശുദ്ധിയായി കുളിച്ചുകൊള്ളട്ടെ. ഈ വിഷയത്തിലും പണ്ഡിതന്മാർ ഇത് വാജിബാണ്, നിർബന്ധമാണ് എന്നുവരെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ അത്രയധികം ശ്രദ്ധയോടുകൂടി നാം കുളിക്കേണ്ടതാണ്. അഥവാ ഫജറിന് ശേഷമാണ് ഇതിന്റെ കുളി ആരംഭിക്കുക. അതിലേറ്റവും നല്ലതായിട്ടുള്ളത് നാം ജുമുഅക്ക് പുറപ്പെടുന്നതിന്റെ തൊട്ടു മുന്നേ കുളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുളിച്ച് ശുദ്ധിയായി കൊണ്ടുവേണം നാം ജുമുഅക്ക് വേണ്ടി പുറപ്പെടേണ്ടത്. അതുപോലെ മറ്റ് ഹദീസുകളിൽ കാണാൻ സാധിക്കും, നമുക്കുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം നാം ധരിക്കണം, ഏറ്റവും നല്ല സുഗന്ധം നാം പൂശിക്കൊണ്ടുവേണം. പുരുഷന്മാർ പ്രത്യേകിച്ച്, സ്ത്രീകൾക്ക് സുഗന്ധം പൂശാൻ പാടുള്ളതല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. പുരുഷന്മാർ ഏറ്റവും നല്ല സുഗന്ധവും ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ചു വേണം അവർ മസ്ജിദിലേക്ക് വരാൻ എന്ന് നാം ശ്രദ്ധിക്കുക. പിന്നീട് സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ ആളുകൾ വളരെയധികം മറന്നിട്ടുള്ള ഒരു സുന്നത്താണ് ജുമുഅ ദിവസം മസ്ജിദിലേക്ക് അത്തബിഖീർ ഇല സലാത്തിൽ ജുമുഅ ദിവസം പെട്ടെന്ന് വരിക എന്നുള്ളത്. നേരത്തെ ജുമാക്ക് എത്തേണ്ടതുണ്ട്. ജുമാക്ക് എത്തേണ്ടത് അവസാനത്തിലല്ല സഹോദരങ്ങളെ, ജുമാ ദിവസം അവസാനത്തിൽ ആ രണ്ട് റക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളതിലല്ല ശ്രേഷ്ഠത. മറിച്ച് നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമാഇൽ പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ഇല സ്സലാത്തി ഫസ്അഉ ഇല ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്. അതിനെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് ഖുതുബ എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ടു വരണം, അഥവാ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് എത്തുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്, ഇദാ കാന യൗമുൽ ജുമഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായിക്ക, ജുമാ ദിവസമായാൽ നമ്മുടെ മസ്ജിദിന്റെ ബാബിൽ അതിന്റെ വാതിലിൽ മലായിക്കത്തുകൾ ഇരിക്കുന്നതായിരിക്കും. അവർ അവിടെ ഉണ്ടാകും. എന്താണ് അവരുടെ ഡ്യൂട്ടി? യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യമാരാണ് മസ്ജിദിലേക്ക് പ്രവേശിച്ചത് അവരുടെ പേര് അവർ ആദ്യം എഴുതി വെക്കും, പിന്നീട് അടുത്ത വരുന്ന ആളുകളുടെ പേര് എഴുതി വെക്കും. ഫൈദാ ജലസൽ ഇമാം, ഇമാം മിമ്പറിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന അവരുടെ ഏടുണ്ടാകും, ഈ എഴുതി വെക്കാനുള്ള ഒരു ഏട്, അതവർ മടക്കി വെക്കുന്നതാണ്. പിന്നീട് അവർ ദിക്ര കേൾക്കുന്നതിന് വേണ്ടി, ഈ ഖുതുബ കേൾക്കുന്നതിന് വേണ്ടി മലക്കുകൾ അവിടെ ഇരിക്കും. പിന്നീട് വരുന്ന ആളുകളുടെ പേര് അതൊരിക്കലും തന്നെ മലക്കുകൾ എഴുതുകയില്ല. വമസലുൽ മുഹജ്ജിരി കമസലിൽ ലദീ യുഹ്ദിൽ ബദന, ഏറ്റവും ആദ്യം വരുന്ന ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കൂലി നിങ്ങൾ നോക്കൂ. അള്ളാഹു ഒരു ഒട്ടകത്തെ അറുത്ത ആൾക്ക് എത്ര സദക്ക, ഒട്ടകത്തെ അറുത്ത് സദക്ക ചെയ്തയാൾക്ക് എത്രയാണോ കൂലി കിട്ടുക അത്രയും കൂലിയാണ് നൽകുന്നത്. സുമ്മ കല്ലദീ യുഹ്ദി ബഖറ, പിന്നീട് വരുന്നയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലി ഒരു ബക്കറ, ഒരു പശുവിനെ അറുത്തിട്ട് അത് സദക്ക ചെയ്താൽ എത്ര കൂലി കിട്ടുമോ അത്രയാണ്. സുമ്മ കല്ലദീ യുഹ്ദിൽ കബശ്, പിന്നീട് വരുന്നയാൾക്ക് കിട്ടുന്നത് ഒരു ആടിനെ അറുത്ത് എത്രയാണോ കൂലി കിട്ടുക അതിനെ സദക്ക ചെയ്താൽ അത്രയും കിട്ടും. സുമ്മ കല്ലദീ യുഹ്ദി ദജാജ, പിന്നീട് ഒരു കോഴി അറുത്ത കൂലിയാണ് അതിനുശേഷം വരുന്ന ആളുകൾക്ക് കിട്ടുന്നത്. സുമ്മ കല്ലദീ യഹ്ദിൽ ബൈദ, അവസാനം വരുന്ന അവസാന മലക്കുകൾ എഴുതുന്നതിന് മുന്നേ, എഴുതി പൂട്ടിവെക്കുന്നതിന് മുന്നേ വരുന്ന ആളുകൾക്ക് കിട്ടുക ഒരു മുട്ട ദാനം ചെയ്ത, ഒരു മുട്ട സദക്ക ചെയ്തതിന്റെ കൂലിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് അങ്ങേയറ്റം മരിച്ചുപോയിട്ടുള്ള ഒരു സുന്നത്താണ്, നാം ഹയാത്താക്കേണ്ട സുന്നത്താണ്, നമ്മുടെ സലഫുകൾ ഹയാത്താക്കിയിട്ടുള്ള ജീവിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്താണത്, നമസ്കാരത്തിന് നേരത്തെ എത്തുക എന്നുള്ളത്. മറ്റു പ്രധാനപ്പെട്ട ജോലികളോ തിരക്കുകളോ ഇല്ലാത്ത ആളുകൾ ഒരിക്കലും തന്നെ വീടുകളിൽ ഇരിക്കുക എന്നുള്ളത് അവർ ചെയ്തു വെക്കുന്നത് വലിയ നഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ശ്രേഷ്ഠത നൽകിയ കാര്യമാണ് ജുമാക്ക് നേരത്തെ എത്തുക എന്നുള്ളത്. നേരത്തെ എത്തുകയും ഖുർആൻ പാരായണയും അതുപോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് നേരത്തെ മസ്ജിദിലെത്തി കഴിച്ചുകൂട്ടുക എന്നുള്ളത് സഹോദരങ്ങളെ, ആഴ്ചയിൽ നമ്മൾ ഈ ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള വലിയ തെളിവാണ്. മറ്റു ദിവസത്തേക്കാൾ നമ്മൾ ഇതിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നവർക്ക് സാധിക്കുമെങ്കിൽ അതൊല്പം മാറ്റിവെച്ചുകൊണ്ട്, നീക്കിവെച്ചുകൊണ്ട് നേരത്തെ എത്തി ഇവിടെ ഇരുന്ന് ഈ വലിയ കൂലി അത് നേടാൻ സാധിക്കുമെങ്കിൽ അത് വലിയ ഹൈറാണ് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിന് ഒരു പ്രത്യേകമായ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നേരിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിലും സഹാബികളിൽ അപ്രകാരം ചെയ്തതായി കാണാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ധാരാളമായി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സൂറത്തുൽ കഹ്ഫും കൂടി അതിൽ ഉൾപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക. പിന്നീട് സഹോദരങ്ങളെ, നാം വളരെയധികം ഇരിക്കുന്ന ആളുകൾ, ജുമാക്ക് ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മഹത്തായ സുന്നത്താണ് ജുമാക്ക് ഇരിക്കുന്ന ആളുകൾ പരസ്പരം യാതൊരു സംസാരവും സംസാരിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ സംസാരം പോലും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖുൽത ലി സാഹിബിക യൗമുൽ ജുമഅ, യൗമുൽ ജുമഅയുടെ അന്ന് അഥവാ ഈ ഖുതുബക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിന്റെ തൊട്ടടുത്തുള്ള സഹോദരനോട് ഇപ്രകാരം പറഞ്ഞാൽ, അൻസിത്, മിണ്ടാതിരിക്കൂ, അഥവാ അവൻ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നവൻ പറഞ്ഞു മിണ്ടാതിരിക്കൂ എന്ന് നീ പറഞ്ഞാലും, വൽ ഇമാമു യഖ്തുബ്, ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫഖദ് ലഗൗത, നീ അനാവശ്യം പ്രവർത്തിച്ചിരിക്കുന്നു, നീ അനാവശ്യം പ്രവർത്തിച്ചിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അഥവാ സംസാരിച്ചവനല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനോട് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞവനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശകാരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ജുമാ ഖുതുബക്ക് ഇരിക്കുന്നതിന് പ്രത്യേകമായ അദബുണ്ട്. യാതൊരു സംസാരവും നമ്മൾ സംസാരിക്കാൻ പാടുള്ളതല്ല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്രയോ ആളുകൾ ഇതിൽ അലംഭാവം കാണിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ചില ആളുകൾ ഖുതുബക്ക് അവൻ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന ഒരു സുഹൃത്ത് കയറി വരുന്നു, അവനത് കൈകൊടുക്കുകയാണ്, അവനോട് ചിരിക്കുകയാണ്. സഹോദരങ്ങൾ, അതിനുള്ള ഒരു വേദിയല്ല, അതിനുള്ളൊരു മജ്‌ലിസ് അല്ല ഈ ജുമാ ഖുതുബക്ക് ഇരിക്കുന്ന മജ്‌ലിസ്. മറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കൂലി കിട്ടുന്നതിന് വേണ്ടി വളരെയധികം ശ്രദ്ധയോട് ഖുതുബ ശ്രവിക്കുക എന്നുള്ളതാണ് ഈ ഖുതുബയുടെ മജ്‌ലിസിലുള്ളത് എന്ന സുന്നത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അനാവശ്യം പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെടുമെന്നുള്ളത് കാര്യം അവൻ ഭയപ്പെടുകയും ചെയ്യുക. അതുപോലെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നാം സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകളാണെങ്കിൽ വെള്ളിയാഴ്ച പ്രത്യേകമായി സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമഅ ഇല്ലാ യൗമൻ ഖബ്ലഹു ഔ ബഅദഹു, നിങ്ങളിൽ ഒരാളും വെള്ളിയാഴ്ച മാത്രമായി ഒരു നോമ്പെടുക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഒരു സുന്നത്ത് നോമ്പെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വ്യാഴാഴ്ച നോമ്പെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച കൂടി നോമ്പെടുക്കുക. വെള്ളിയാഴ്ച മാത്രമായി സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ളത് അതൊരിക്കലും തന്നെ പാടില്ല. എന്നാൽ അറഫാ ദിവസമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ദിവസങ്ങളോ എന്ന് വരികയാണെങ്കിൽ ആ ദിവസം നോമ്പെടുക്കാവുന്നതാണ്. അതിനൊരു പ്രത്യേകമായി വെള്ളിയാഴ്ച ഒരു സുന്നത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്ത് നോമ്പ് ഇല്ലാത്തതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജുമാ നമസ്കാരത്തിന് ശേഷം സഹോദരങ്ങളെ, അതിന്റെ ജുമാ നമസ്കാരത്തിന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, റാത്തിബായ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. നമുക്കറിയാം എല്ലാ നമസ്കാരത്തിനും റവാത്തിബായ സുന്നത്തുകൾ നാം നമസ്കരിക്കുന്നവരാണ്. എന്നാൽ ജുമാ നമസ്കാരത്തിന് ലുഹറിന്റേത് പോലെയല്ല, ജുമാ നമസ്കാരത്തിന് മുമ്പുള്ള കബിലിയായിട്ടുള്ള റവാത്തിബ് നമസ്കാരം ഇല്ല, അഥവാ ജുമാ നമസ്കാരം തൊട്ടു മുന്നേ പ്രത്യേകമായ ഒരു സുന്നത്ത് റവാത്തിബില്ല. എന്നാൽ നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഖുതുബക്ക് എത്തുന്ന ആളുകൾ, നേരത്തെ എത്തിയ ആളുകൾ, അവന് വേണമെങ്കിൽ ഈ രണ്ട് റക്കായത്തുകൾ എത്ര റക്കായത്തുകൾ വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ്. സുന്നത്തായി പ്രത്യേകമുള്ള ഒരു കാര്യമാണ് വെള്ളിയാഴ്ച. അത് നേരത്തെ എത്തി ഇമാം മിമ്പറിലേക്ക് കയറുന്നതുവരെ രണ്ടോ നാലോ ആറോ അവൻ എത്രയാണോ അള്ളാഹു സുബ്ഹാനഹു വതാല കണക്കാക്കിയിട്ടുള്ളത് അവന് സാധിക്കുന്നത്, അത്രയും സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ ശേഷം ഉള്ള റവാത്തിബ് സുന്നത്തുകൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ മസ്ജിദിൽ നിന്നാണെങ്കിൽ അവൻ നാല് റക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഇനി അവൻ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നവനാണെങ്കിൽ രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ മതിയാകുന്നതാണ്. ഇനി ഒരാൾ മസ്ജിദിൽ നിന്ന് രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചാലും അതിൽ യാതൊരു കുഴപ്പവുമില്ല, ഏറ്റവും നല്ലത് നാലാണ് എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ജുമഅക്ക് മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ ആദ്യമായി ചെയ്യേണ്ടത് അവൻ ഇമാമ ഖുതുബ പറയുകയാണെങ്കിൽ പോലും അവൻ രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടാണ് അവൻ ഇരിക്കേണ്ടത്. രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിന് മുമ്പ് അവനൊരിക്കലും ഇരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അവിടുന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത മിമ്പറിൽ ഒരിക്കലും ഒരാൾ വന്ന് അങ്ങനെ നമസ്കരിക്കാതെ ഇരുന്നപ്പോൾ അവിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ട് റക്കായത്ത് നമസ്കരിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് അവൻ ശ്രദ്ധിക്കുക, ഖുതുബയല്ലേ, അതുകൊണ്ട് നമസ്കരിക്കേണ്ടതില്ല എന്നവൻ ധരിക്കരുത്, മറിച്ച് രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചു വേണം അവനിരിക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ജുമാക്കു വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നീട് നാം യാത്ര പുറപ്പെടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കച്ചവടവും തുടങ്ങാൻ പാടുള്ളതല്ല. കച്ചവടം ചെയ്യുക എന്നുള്ളത് ജുമാക്കു വേണ്ടി ബാങ്ക് വിളിച്ചതിന് ശേഷം കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് ബാത്തിലായ കച്ചവടമാണ്, അത് ഹറാമായ സമ്പാദ്യമായിരിക്കും. അങ്ങനെ അവൻ സമ്പാദിക്കുക ഒരിക്കലും തന്നെ പാടില്ല. അള്ളാഹു ആയത്തിൽ കൽപ്പിച്ചതാണ് വദറുൽ ബൈ, നിങ്ങൾ കച്ചവടം ഉപേക്ഷിക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തന്നെ ജുമാക്കു വരാതെയായാലോ അല്ലെങ്കിലോ അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഈ സമയത്ത് കച്ചവടം ചെയ്യിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. എത്രയോ കച്ചവടക്കാരിൽ തന്ത്രം പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ജുമാക്ക് ബാങ്ക് വിളിച്ചാലും അവൻ ആദ്യം വരും, എന്നിട്ട് അവസാനം അതിനുശേഷം ജമാഅത്ത് നമസ്കാരം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവന്റെ പീഡയിലുള്ള അവന്റെ മറ്റ് അസിസ്റ്റന്റ് ആയിരിക്കുന്ന ആളുകൾ അവർ കട അടച്ചു വരിക, എന്നിട്ട് നിസ്കരിക്കുക. സഹോദരങ്ങൾ, ഒരിക്കലും പാടില്ലാത്തതാണ്. ആ സമയത്ത് കച്ചവടം ചെയ്യുന്നതിന്റെ സമ്പാദ്യം അത് ഹറാമായതാണ്. മറിച്ച് ബാങ്ക് വിളിച്ചാൽ അഥവാ ജുമാക്കുള്ള ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടം അവിടെ നിർത്തണം. പിന്നീട് നമസ്കരിച്ചതിന് ശേഷം ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രത്യേകമായി ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങൾ ദീനു വേണ്ടി ഭൂമിയിൽ ആവശ്യമുള്ള അത്രയും കാര്യം അത് തേടിക്കൊള്ളുവാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് അത് പ്രത്യേകമായി കച്ചവടം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആരെങ്കിലും ജുമാ ദിവസം ജുമാ ഇമാമിനോടൊപ്പം അവന് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല, അത് ഒരു റക്കായത്ത് പിന്തിയാണ് വരുന്നതെങ്കിൽ അത് ഒരു റക്കായത്തും കൂടി കൂട്ടി രണ്ട് റക്കായത്ത് ജുമാ പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ഒരാൾ രണ്ടാമത്തെ റക്കായത്തിൽ ഇമാം റുക്കുഇന് ശേഷമാണ് ഉന്തുന്നതെങ്കിൽ, അഥവാ ഒരു റക്കായത്തും ലഭിച്ചിട്ടില്ല എങ്കിൽ, അവന് നാലു റക്കായത്ത് ളുഹറാണ് പൂർത്തിയാക്കേണ്ടത്. സ്ത്രീകളുടെ വിഷയം അങ്ങനെ തന്നെയാണ്. ജുമാക്ക് വരാതെ വീട്ടിലുള്ള സ്ത്രീകൾ അതിന് ളുഹറിന്റെ സമയമായാൽ അവർ വീട്ടിൽ നിന്നും നാല് റക്കായത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും തന്നെ വീടുകളിൽ ജുമാ നമസ്കാരം അത് സാധ്യമാവുകയില്ല എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കുക. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ദീനിലുള്ള അവന്റെ വിഷയങ്ങൾ അതെല്ലാം കൃത്യമായി പഠിച്ച് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നന്മ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നന്മ നൽകുന്ന കാര്യമാണ്. അതിനുവേണ്ടി നാം മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم സഹോദരങ്ങളെ, നാം നേരത്തെ സൂചിപ്പിച്ചു അല്ലാഹു പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ആ ദിവസങ്ങളിൽ പ്രത്യേകമായി അമലുകൾ ചെയ്യുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ചില ആളുകൾ ഈ പവിത്രമായ ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ അമലുകൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഈ ദിവസങ്ങളിൽ ഹറാമുകൾ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് തെറ്റുകൾ പ്രത്യേകമായി അവർ ഈ ജുമുഅ ദിവസം ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയ തെറ്റാണ് ജുമുഅക്ക് പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത്. എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ജുമുഅ ദിവസം മറ്റു ദിവസങ്ങളെ പോലെ പരിഗണിക്കുകയാണ്. മറ്റു ദിവസങ്ങളിലും അവർ മസ്ജിദിൽ വരികയില്ല, ജുമുഅ ദിവസവും അവർ മസ്ജിദിൽ വരികയില്ല എന്നുള്ളത്. അഥവാ ജുമുഅ ദിവസങ്ങളിൽ ജമാഅത്തായി മസ്ജിദിൽ പങ്കെടുക്കാതെ വീട്ടിൽ നിന്നും ളുഹർ നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ, അല്ലെങ്കിൽ തീരെ നമസ്കാരമില്ലാത്ത ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായാണ് അത്തരക്കാരായ ആളുകളെ ആക്ഷേപിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൽ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്, ജുമുഅകൾ ഉപേക്ഷിക്കുന്ന ഒരു വിഭാഗം അതിൽ നിന്നും വിരമിച്ചുകൊള്ളട്ടെ. ഔലയഹ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം തുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയങ്ങൾ സീൽ വെക്കുന്നതായിരിക്കും, പിന്നീട് അവൻ ഗാഫിലീങ്ങളിൽ ഉൾപ്പെട്ടു പോകും, അശ്രദ്ധാലുക്കളിൽ ഉൾപ്പെട്ടു പോകും. സഹോദരങ്ങൾ, അല്ലാഹുവിനെ സ്മരിക്കാൻ സാധിക്കാതെ ഗാഫിലീങ്ങളുടെ അശ്രദ്ധയിലായി കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടാൽ പിന്നീട് അവന് യാതൊരു ഖൈറുമില്ല, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് അവൻ ചിന്തിക്കാൻ സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ താക്കീദുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, ഖുർആൻ ഓതിയാൽ അവൻ അതിലുള്ള യാതൊരു ഖൈറും മനസ്സിലാകുകയില്ല. അത്തരത്തിലുള്ള ഗഫ്ലത്തിൽപ്പെട്ട ആളുകളിൽ ഉൾപ്പെട്ടു പോകും ഈ ജുമുഅക്ക് വരാത്ത ആളുകൾ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല ആളുകൾക്കുമുള്ള തെറ്റുകളാണ് അവർ ജുമുഅ ദിവസം പ്രത്യേകമായി നിയ്യത്താക്കിക്കൊണ്ടല്ല മസ്ജിദിലേക്ക് പുറപ്പെടുന്നത്. അവർ മറ്റ് ആവശ്യങ്ങൾക്കും മറ്റ് കച്ചവടങ്ങൾക്കും എല്ലാം പുറപ്പെട്ടു പോകുന്നു, അവസാന സമയമാകുമ്പോൾ ഇങ്ങനെ മസ്ജിദിലേക്ക് കയറി വരുന്നു. സഹോദരങ്ങൾ, അതിന്റെ പൂർണ്ണമായ കൂലി ലഭിക്കണമെങ്കിൽ രാവിലെ കുളിക്കുന്നത് തൊട്ട് ഓരോ നിമിഷങ്ങളും നമ്മൾ ജുമുഅക്ക് വേണ്ടിയാണ് ഒരുങ്ങുന്നത് എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാവണം. നാം കുളിക്കുന്നത് ജുമുഅക്ക് വേണ്ടിയാണ് കുളിക്കുന്നത് എന്ന നിയ്യത്തോടുകൂടി കുളിക്കണം. സാധാരണ ദിവസം കുളിക്കുന്നത് പോലെയല്ല. വസ്ത്രം ധരിക്കുന്ന, നല്ല വസ്ത്രം തെരഞ്ഞെടുക്കുമ്പോഴും അത്ര പൂശുമ്പോഴുമെല്ലാം ഇത് ജുമുഅക്ക് വേണ്ടിയാണെന്ന് പ്രത്യേകം നിയ്യത്താക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനുള്ള കൂലി കിട്ടുക. ആദത്തായി നാം സാധാരണ ചെയ്യുന്നത് പോലെ നാം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദിവസം ഒരുപാട് ആളുകൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് സഹോദരങ്ങൾ, പല ആളുകളും ശുദ്ധി വേണം, വൃത്തി വേണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർ താടി ഒടിച്ചു കളയുന്നത് കാണാൻ സാധിക്കും. അവർ താടി ഒടിച്ചു കളയുകയാണ്. ആഴ്ച തോറും അള്ളാഹു എന്തോ വെള്ളിയാഴ്ച ഒരു സുന്നത്താക്കിയതുപോലെയാണ് പല ആളുകളും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായി രാവിലെ എഴുന്നേറ്റുകൊണ്ട് താടി ഒടിച്ചു കളയുക എന്നുള്ളത്. എന്നാൽ എന്താണ് സഹോദരങ്ങളെ താടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? അവിടുന്ന് വളരെ ശക്തമായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്, ഖാലിഫുൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർ, മുശ്രിക്കീങ്ങളിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തരാകണം. വഫ്ഫിറുൽ ലിഹ, നിങ്ങളുടെ താടികൾ നിങ്ങൾ സമൃദ്ധമായി വളർത്തണം. വെറുതെ ഒരു പൊടിക്ക് വളർത്താനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമൃദ്ധമായി വളർത്തണം. ഈ കൽപ്പന കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എല്ലാം വലിയ താടിയുള്ള ആളുകളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. വഅഹ്ഫുശ്ശവാരിബ്, അവരുടെ മീശകൾ ചെറുതാക്കിക്കൊള്ളുകയും ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതോ താടി നീട്ടി വളർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് താടി വെടിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ഇഷ്ടം കേവലം അതൊരു കളവ് മാത്രമാണ് എന്നാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് താടി സമൃദ്ധമായി വളർത്തുന്ന ആളുകൾ നാം ഉൾപ്പെടേണ്ടതുണ്ട്. താടി കൃത്യമായി വളർത്തുക എന്നുള്ളത് ഒരുപാട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനാ രൂപത്തിൽ സഹാബികളോടും നമ്മോടും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അതുപോലെ മറ്റ് സഹോദരങ്ങളെ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മസ്ജിദിൽ വരുന്ന ആളുകൾ അത് ഏതൊരു ദിവസവും ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് പ്രത്യേക ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എങ്കിൽ മുമ്പിൽ ആദ്യത്തെ സഫിലാണ് അവർ ഇടം പിടിക്കേണ്ടത്. ആദ്യം വരുന്ന ആളുകൾ ആദ്യത്തെ സഫിലാണ് ഇടം പിടിക്കേണ്ടത്. നിസ്സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞുവല്ലോ, ഒന്നാമത്തെ സഫിന്റെയും ബാങ്ക് വിളിക്കുന്നതിന്റെയും ശ്രേഷ്ഠത ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അതിനുവേണ്ടി നറുക്കെടുക്കുമായിരുന്നു. ആർക്ക് കിട്ടുമെന്നുള്ള, ആർക്ക് ആ ചാൻസ് കിട്ടുമെന്നുള്ളതിന് നറുക്കെടുക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നാം പലതിനും നറുക്കെടുക്കാറുണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ കൊടുക്കുന്ന ഏറ്റവും വില കൂടിയ കാർ ലഭിക്കുന്നതിന് വേണ്ടി നറുക്കെടുക്കുന്ന ആളുകളൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ സൊഫിന്റെ കാര്യത്തിൽ എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ, അതെല്ലാ ജമാഅത്തിനും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും പ്രത്യേകമായി ശാരീരികമായ പ്രയാസങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരായ ആളുകളെല്ലാം അവരെല്ലാവരും നേരത്തെ വന്ന് ആദ്യത്തെ സൊഫിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് അതിന്റെ സുന്നത്ത്. ഇതൊക്കെ ആളുകൾക്ക് സംഭവിക്കുന്ന ചെറിയ തെറ്റുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ഖൈറുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതൻ കെ സക്കരിയ സലാഹി മരണപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി വളരെയധികം ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മരിക്കുന്നതുവരെ നമുക്ക് ദുആ ചെയ്യാൻ കടപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലും അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ തൗഹീദിന് വേണ്ടി ശിർക്കിനെതിരെ പോരാടിയ ഒരു വലിയ പണ്ഡിതനായിരുന്നു. ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് സുന്നത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ജീവിപ്പിക്കുന്നതിന് അതിന് അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അള്ളാഹുലേക്ക് തെറ്റുകൾ സംഭവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ അടിമകൾ. അവർക്ക് വേണ്ടി പ്രത്യേകം പൊറുക്കലിനെ തേടുവാനും സ്വർഗം ലഭിക്കുവാനും വേണ്ടി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മരണം വരെ നമ്മുടെ പണ്ഡിതനെ വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. اللهم انا نسالك الجنه وما يقرب اليها من قول او عمل. اللهم انا نسالك الجنه وما يقرب اليها من قول او عمل. اللهم انا نسالك الجنه وما يقرب اليها من قول او عمل. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وهذا والله تعالى عالم, وصلى الله على نبينا وسلم.